2022 February 20 ഞായർ വാരാന്ത്യ കൗമുദിയുടെ ഒന്നാം പേജിൽ നിന്ന് ഞങ്ങളുടെ വാവ. ഇടവിടാതെ ഫോണിൽ വന്നെത്തുന്ന സ്നേഹാന്വേഷണങ്ങളുടെയും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരുടെ മനസ്സു തുറന്നുള്ള പ്രാർത്ഥനയുടെയും നിറവിലാണ് വാവ സുരേഷ്. ഓർക്കാപ്പുറത്തുള്ള ഈ വിശ്രമകാലത്തിൽ നല്ലതും മോശവുമായ എല്ലാ അനുഭവങ്ങളെയും പുതിയ ജീവിതത്തിലേക്ക് ചേർത്തു വയ്ക്കുന്നുണ്ട് മലയാളികളുടെ സ്വന്തം വാവ. ഫീച്ചർ തയ്യാറാക്കിയത് ആരതി എസ്, വായിക്കുന്നത് രമ്യ. ശ്രീകാര്യം ലയോള കോളേജിനടുത്തുള്ള വാവയുടെ ഓലപ്പുര നിറയെ പുരസ്കാരങ്ങളാണ് പല കാലങ്ങളിൽ വാവയ്ക്ക് ആദരവും സ്നേഹവുമായി തേടിയെത്തിയവ. കേന്ദ്രമന്ത്രിയായിരുന്ന മേനകാ ഗാന്ധി സമ്മാനിച്ച മാധവൻ പിള്ള ഫൗണ്ടേഷൻ അവാർഡ് ഉൾപ്പെടെയുള്ള നീണ്ട നിരയാണ് ആ ഇത്തിരിയിടത്ത് നിറഞ്ഞിരിക്കുന്നത്. കേരളത്തിന് വാവയോടുള്ള സ്നേഹത്തിന്റെ അടയാളങ്ങളാണ് ഇവ ഓരോന്നും. ഈ സ്നേഹത്തിനൊപ്പം തന്നെ ഇപ്പോൾ ഹൃദയത്തിൽ ചേർക്കുന്ന ആയിരക്കണക്കിന് മലയാളികളുടെ പ്രാർത്ഥന വാവയുടെ കണ്ണു നിറയ്ക്കുന്നുണ്ട്. January 30 പാമ്പുകടിയേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന വാവ തിരിച്ച് ജീവിതത്തിലെത്തിയത് കണ്ണു നനയിക്കുന്ന മലയാളികളും ഉണ്ട്. വാവയെ സംബന്ധിച്ച് അഭിനന്ദനങ്ങളോ വിമർശനങ്ങളോ ആയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇതുവരെ വാവിയെ പരിചയമില്ലാത്തവർ പോലും പ്രിയങ്കരനായ വ്യക്തിയോട് കാണിക്കുന്ന സ്നേഹവായ്പ് കാണാം. ജീവൻ തിരിച്ചു കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. മരണം ഉറപ്പിച്ചെടുത്തു നിന്നാണ് ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിയത്. ഒന്നേ എന്ന് വീണ്ടും ജീവിതം തുടങ്ങിയെന്നും പറയാം. 1% സാധ്യത പോലുമില്ലാത്ത അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ നിങ്ങൾ എല്ലാവരോടും സംസാരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് തിരിച്ചെത്തിയത്. ഇതിനു മുമ്പും പാമ്പുകടിയേറ്റിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും മരണം എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് പാമ്പുകടിയേറ്റ കുറിച്ചി എന്ന സ്ഥലത്ത് നിന്ന് അത്യാവശ്യം ദൂരം, ഏതാണ്ട് 1.5 മണിക്കൂർ അകലമുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്. പാമ്പിനെ പിടിക്കാനുള്ള യാത്രക്കിടെയുണ്ടായ വാഹനാപകടത്തിൽ നടുവിനും കഴുത്തിനും മൂക്കിനുമെല്ലാം പരിക്കേറ്റിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ. 2 ആഴ്ച നിർബന്ധമായും വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അപ്പോഴാണ് കുറിച്ചിയിൽ നിന്ന് പാമ്പിന്റെ കാര്യം പറഞ്ഞ് നാട്ടുകാർ വിളിച്ചത്. സഹായത്തിനായി അവർ പലരെയും വിളിച്ചെങ്കിലും ആരും ചെന്നില്ല. തൊട്ടുതൊട്ട് വീടുകളുള്ള സ്ഥലമാണത്. മിക്കതും അടച്ചുറപ്പില്ലാത്തവ. കുറെ പേർ താമസക്കാരായുണ്ട്. അടുത്ത ദിവസം നോക്കാമെന്ന് വിചാരിച്ചെങ്കിലും അവരുടെ അവസ്ഥ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഞാൻ പോകുകയായിരുന്നു. മറ്റാരും അവരെ സഹായിക്കാനില്ല. എനിക്ക് പോയേ പറ്റുമായിരുന്നുള്ളൂ. വാവ അന്നത്തെ സംഭവങ്ങൾ ഓർത്തെടുത്തു. ഒരിക്കലും ഓടി രക്ഷപ്പെടില്ല. ഞാൻ അന്നവിടെ എത്തുമ്പോൾ കല്ലിനുള്ളിൽ കയറിയിരിക്കുകയായിരുന്നു പാമ്പ്. സാധാരണ കല്ലുകൾ മുഴുവൻ മാറ്റിയാലേ അദ്ദേഹത്തെ കാണാൻ കഴിയാറുള്ളൂ. പക്ഷെ ഇത്തവണ അങ്ങനെയായിരുന്നില്ല. 2 കല്ലെടുത്തപ്പോൾ തന്നെ ഇഴഞ്ഞ് പുറത്തേക്ക് വന്നു. പതിവ് രീതിയിൽ തന്നെയായിരുന്നു ഇത്തവണയും പാമ്പിനെ പിടിച്ചത്. പാമ്പിനെ ചാക്കിലാക്കാൻ കുനിഞ്ഞപ്പോൾ നട്ടലിൽ പെട്ടെന്നൊരു മിന്നൽ പോലെ തോന്നി. ഞാൻ ബാലൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ചിന്ത പെട്ടെന്ന് വേദനയിലേക്ക് പോയി. കണ്ണു മാത്രമേ പാമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്തായിരുന്നു കടി. അന്ന് ഞാൻ തീരെ കനമില്ലാത്തൊരു പാൻ്റായിരുന്നു ധരിച്ചത്. കടിയേറ്റപ്പോൾ തന്നെ ആ ഭാഗം നന്നായി ഞെക്കി ഊറ്റിക്കളഞ്ഞിരുന്നു. നല്ല കടിയാണെന്ന് മനസ്സിലായെങ്കിലും പാമ്പിനെ അവിടെയിട്ട് എന്റെ ജീവനുമായി ഓടിപ്പോകാൻ എനിക്ക് തോന്നിയില്ല. ഇത്രയും അകലെയുള്ള എന്നെ അവർ വിളിക്കണമെങ്കിൽ അവിടെ 2 കാരണങ്ങളേ ഉള്ളൂ. 1, പാമ്പിന്റെ ജീവൻ രക്ഷിക്കണം. 2, നാട്ടുകാരുടെ സുരക്ഷിതത്വം നോക്കണം. അവരുടെ പേടി മാറ്റാൻ പോകുന്ന ഞാൻ എന്നെ പാമ്പ് കടിച്ചേ എന്ന് പറഞ്ഞ് അതിനെയിട്ട് എന്റെ ജീവൻ രക്ഷിക്കാൻ നോക്കിയാൽ ആളുകൾ ചിലപ്പോൾ പേടിച്ചോടും, പാമ്പും രക്ഷപ്പെടാൻ നോക്കും. ഒരുപക്ഷെ അവരെ കടിക്കാനുമുള്ള സാധ്യതയുണ്ട്. ആളുകൾ ചിലപ്പോൾ പാമ്പിനെ കൊന്നേക്കാം. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ സമാധാനമായി നിന്നാലേ പറ്റുള്ളൂ. പാമ്പിനെ പേടിക്കേണ്ടതില്ല, കടിയേറ്റാൽ ഭയക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ഞാൻ തന്നെ പേടിക്കുന്നതും ശരിയല്ലോ. ആ സ്നേഹം എന്നും ആശ്വാസമാണ്. ജീവിതത്തിൽ അപകടങ്ങൾ നീൽ പോലെ തന്നെയുണ്ട്. പാമ്പ് പിടിക്കുമ്പോഴും അല്ലാത്തപ്പോഴും കഠിനമായ ഒട്ടേറെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇങ്ങനെ മനസ്സു നിറയുന്ന വിധത്തിലുള്ള സ്നേഹം എനിക്ക് കിട്ടിയതായി പറയാൻ കഴിയില്ല. ആളുകൾ കാണുമ്പോൾ തിരിച്ചറിയാറുണ്ട്, വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. അതല്ലാതെ വയ്യാതെ കിടക്കുമ്പോൾ കുറച്ചു പേർ വരും എന്നല്ലാതെ ഇങ്ങനെ കൂട്ടമായി പലയിടത്തു നിന്നും വന്നുകണ്ട് എന്നോട് സ്നേഹം പ്രകടിപ്പിച്ചിരുന്നില്ല. ഞാനിപ്പോൾ കഴിയുന്ന ലോഡ്ജിലൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പലവട്ടം മരണത്തെ കണ്ട് മടങ്ങിയെത്തിയ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ഓരോ ചെറിയ സ്നേഹവും ഏറെ വില പിടിച്ചതാണ്. ഇത്തവണത്തെ കടി ഗുരുതരമായതും ഞാൻ അതീവ അപകടാവസ്ഥയിലായതുമാവാം. ആളുകൾ ഇങ്ങനെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം. മാത്രമല്ല, ചാനലുകളിലൊക്കെ കടിയേറ്റതൊക്കെ ലൈവായി വന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്നെ ഇപ്പോൾ വിളിക്കുന്ന എല്ലാവർക്കും പറയാനുള്ളത് അവരുടെ വീട്ടിലും മറ്റും പാമ്പിനെ പിടിക്കാൻ ഞാൻ പോയ ഓർമ്മകളാണ്. എന്നെ വിളിക്കുന്ന പലരും സാധാരണക്കാരാണ്. അങ്ങനെയുള്ളിടത്തു നിന്ന് നിർബന്ധിച്ചാലും ഞാനൊന്നും വാങ്ങാറില്ല. അതൊക്കെ ഇപ്പോഴും ഓർത്തു പറയുന്നവരുമുണ്ട്. അവിശ്വസനീയമായ തിരിച്ചുവരവ്. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ജീവൻ രക്ഷാ രംഗത്ത് എത്രയോ മുന്നിലാണ് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് എൻ്റെ തിരിച്ചുവരവ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ പലതവണ കിടന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കോവിഡ് വന്നപ്പോഴും വാഹനാപകടം ഉണ്ടായപ്പോഴും അവിടെയായിരുന്നു ചികിത്സ. ഒരു കുറവും വരാതെയായിരുന്നു പരിചരണം. കോട്ടയം മെഡിക്കൽ കോളേജിലെ ചികിത്സയെക്കുറിച്ച് പറയാൻ വാക്കുകൾ കിട്ടാത്ത അവസ്ഥയാണ്. 6 വകുപ്പുകൾ ഒന്നിച്ചു ചേർന്നുള്ള പ്രവർത്തനത്തിലൂടെയായിരുന്നു എന്റെ ജീവൻ അവർ തിരിച്ചു തന്നത്. ഒരു കുറവും എവിടെയും ഉണ്ടായില്ല. ഒരു രൂപ പോലും ചെലവാക്കേണ്ടിയും വന്നില്ല. മന്ത്രി V.N. വാസുവൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ രോഗികൾക്കും ഇതേ ശ്രദ്ധ കിട്ടുന്നുണ്ട് എന്നത് വലിയ കാര്യമാണ്. ജീവകാരുണ്യം ജീവിതത്തിലുടനീളം. എനിക്ക് ഗുരുതരമായി പാമ്പ് കടിയേറ്റതിന്റെ കണക്കെടുത്താൽ അതെല്ലാം ഫെബ്രുവരിയിലായിരുന്നു എന്നതാണ് ഏറെ യാദൃച്ഛികത. പാമ്പിനെ സംരക്ഷിക്കുന്നതും പരിസ്ഥിതി പ്രവർത്തനവുമൊക്കെ സേവനമായാണ് ഞാൻ കരുതുന്നത്. അടുക്കളയിലോ വീട്ടുമുറ്റത്തോ കയറി ജീവന് ഭീഷണി ഉയർത്തുന്ന പാമ്പിനെ പിടികൂടണമെന്ന് വിളിച്ചു പറയുന്നവരോട് എങ്ങനെയാണ് ഞാൻ പണം വാങ്ങുന്നത്? ഒരിടത്തും പ്രതിഫലം ചോദിച്ചു വാങ്ങിയിട്ടില്ല. സ്നേഹത്തോടെ എന്തെങ്കിലും തരികയാണെങ്കിൽ വാങ്ങും. അതും പോകുന്ന സ്ഥലത്തെ സാഹചര്യം മനസ്സിലാക്കി മാത്രം. ആരു വിളിച്ചാലും എത്രയും പെട്ടെന്ന് അവിടെ എത്താനാണ് ശ്രമിക്കാറുള്ളത്. വണ്ടി പിടിച്ചൊക്കെയാണ് എന്റെ യാത്ര. അതിനും നല്ല തുകയാവാറുണ്ട്. ചിലപ്പോൾ കടം വാങ്ങേണ്ട സാഹചര്യവും വരാറുണ്ട്. ധാരാളം അവാർഡുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, തുകയുള്ളതും അല്ലാത്തതുമായി. ഈ തുകയും TV പ്രോഗ്രാമിലൂടെ കിട്ടുന്ന തുകയുമൊക്കെ ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് മാറ്റിവെക്കാറുള്ളത്. ആര് സഹായം ആവശ്യപ്പെട്ടാലും പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യും. കഴിയുന്ന സഹായങ്ങൾ ജീവിതത്തിലുടനീളം ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം.